2021 ജനുവരി 11 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. ധനയന്ത്രമാകട്ടെ മുനിസിപ്പൽ ബോണ്ടുകൾ, ഡോക്ടർ എം ജയപ്രകാശ് എഴുതിയ ലേഖനം. വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുമെന്ന പ്രതിജ്ഞയുമായി കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പുതിയ സാരഥികൾ സ്ഥാനമേറ്റിരിക്കുന്ന സമയമാണിത്. വാഗ്ദാന നിർവഹണ വഴിയിൽ ധാരാളം കടമ്പകൾ മറികടക്കേണ്ടി വരുമെങ്കിലും ധനപരമായ പോരായ്മകൾ ചാടിക്കടക്കുക എന്നത് ഏറെ നിർണായകമാകും. ഈ സാഹചര്യത്തിൽ വൻ നിക്ഷേപം വേണ്ടിവരുന്ന വികസന കർമ്മങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ കോർപ്പറേഷനുകൾക്ക് തുണയായി തീരാവുന്ന ഒരു മാർഗമാണ് മുനിസിപ്പൽ ബോണ്ടുകൾ. തങ്ങളുടെ വികസന പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ സംഖ്യയുടെ ഒരു പങ്ക് മൂലധന വിപണിയുടെ തട്ടകങ്ങളിലൂടെ സമാഹരിക്കുന്നതിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങളാണ് മുനിസിപ്പൽ ബോണ്ടുകൾ. ലോകത്തെ പല നഗരസഭകളും ഇന്ത്യയിലെ തന്നെ ഏതാനും സിറ്റി കോർപ്പറേഷനുകളും പരീക്ഷിച്ചു ഫലം കണ്ട ധനശേഖരണ യന്ത്രമാണിത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഈ സാങ്കേതികതയിലൂടെ പണം സമാഹരിച്ചത് 1997 ബാംഗ്ലൂർ നഗരസഭയായിരുന്നു. അടുത്ത വർഷങ്ങളിൽ അഹമ്മദാബാദ് പോലുള്ള ചില കോർപ്പറേഷനുകളും ഈ മാർഗം പയറ്റി നോക്കിയിരുന്നു. ആദ്യകാലത്ത് ഈ ബോണ്ടുകൾക്ക് കാര്യമായ സ്വീകാര്യത ലഭിച്ചുവെങ്കിലും പിന്നീട് അതിന് മങ്ങലിറ്റു. ഈ ദശാസന്ധിയിലാണ് രാജ്യത്തെ കടപ്പത്ര ഓഹരി വിപണിയുടെ നിയന്ത്രാവായ സെബി മുനിസിപ്പൽ ബോണ്ടുകളിലെ വിശ്വാസ്യതയും അതുവഴി അവയുടെ പ്രചാരവും ഉയർത്താൻ പോന്ന മാർഗനിർദ്ദേശങ്ങളും അനുശാസനങ്ങളുമായി 2015 എത്തുന്നത്. സെബിയുടെ ഇടപെടൽ പകർന്നു നൽകിയ കരുത്തിന്റെ ഫലമായി 2019 അവസാനത്തോടെ ഇന്ത്യയുടെ 8 നഗരസഭകൾക്ക് ഈ സ്രോതസ്സിലൂടെ 3,500 കോടി രൂപ സ്വരൂപിക്കാനായി. ഈ വിജയഗാഥയിൽ ഏറ്റവും തിളക്കമാർന്നതും മാതൃകാപരവുമായ ഏടാണ് അഹമ്മദാബാദ് നഗരസഭയുടേത്. 5 പ്രാവശ്യം ഈ ബോണ്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ അഹമ്മദാബാദ് റെക്കോർഡിട്ടു. തങ്ങളുടെ കടപ്പത്രങ്ങളുടെ രൂപഘടന മൂലധന കമ്പോളത്തിന്റെ അഭിരുചികൾക്ക് ഇണങ്ങും വിധം തയ്യാറാക്കുന്നതിൽ ഈ നഗരസഭ വിജയിച്ചു. കൃത്യമായും ഹരിതമെന്ന് അടയാളപ്പെടുത്താവുന്ന പ്രൊജക്ടുകൾക്ക് മാത്രമാണ് ഈ സങ്കേതത്തിലൂടെ ധനം സമാഹരിക്കാൻ അവർ ശ്രമിച്ചത്. കടപ്പത്രത്തിലെ സംഖ്യ പലിശ സഹിതം തിരികെ നൽകുമെന്ന വാഗ്ദാനം പൂർണമായും പാലിക്കപ്പെട്ടു. ഇങ്ങനെ പോകുന്നു അഹമ്മദാബാദ് ബോണ്ടുകളുടെ ഗരിമ. സ്വാഭാവികമായും ഈ കടപ്പത്രങ്ങൾ ധനാകർഷണ യന്ത്രങ്ങളായി പരിണമിച്ചു. സെബിയുടെ ഭാഗത്തു നിന്നുണ്ടായ കരുതലിനോടൊപ്പം മുനിസിപ്പൽ ബോണ്ടുകൾക്ക് തുണയായ മറ്റൊരു ഘടകം കേന്ദ്ര സർക്കാരിന്റെ പാർപ്പിട നഗരവികസന മന്ത്രാലയം ഇവയ്ക്ക് നൽകിയ പ്രോത്സാഹനമാണ്. ഈ മന്ത്രാലയം 2015 പ്രഖ്യാപിച്ച നഗര പുനരുജ്ജീവന പദ്ധതിയായ അമൃതാണ് ഉത്തേജനത്തിനായി സ്വീകരിച്ച ഒരു മാർഗം. പട്ടണങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനവും അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ക്ഷേമവും ലക്ഷ്യമാക്കുന്ന പ്രൊജക്ടുകൾക്ക് പണം എത്തിക്കുന്നതിനോടൊപ്പം മുനിസിപ്പൽ ബോണ്ടുകൾ വഴി നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പ്രത്യേക ധനസഹായവും അമൃത് നൽകുന്നുണ്ട്. ഇക്കാര്യത്തിലും അഹമ്മദാബാദ് കോർപ്പറേഷന്റെ അനുഭവം പറയാം. മാലിന്യ മാനേജ്മെന്റ്, നദികളുടെ ശുദ്ധീകരണം എന്നിങ്ങനെയുള്ള ദൗത്യങ്ങൾക്കായി 2019 ഈ കടപ്പത്രം വഴി 200 കോടി രൂപ സമാഹരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അമൃത് വഴി അവർക്ക് ലഭിച്ചത് 150 കോടി രൂപയായിരുന്നു. കൂടാതെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇതിനായി 100 കോടി രൂപയും കിട്ടി. അപ്രകാരം മൊത്തം 450 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഈ നഗരസഭയ്ക്കായി. ഏറ്റവും ഒടുവിൽ 2020 ഡിസംബറിൽ നഗരവികസന പ്രോജക്ടുകൾക്കായി മൂലധന വിപണിയുടെ സഹായം തേടിയത് ലക്നൌ കോർപ്പറേഷനാണ്. ശുദ്ധജലമെത്തിക്കൽ, പാർപ്പിട സൗകര്യമൊരുക്കൽ എന്നിങ്ങനെയുള്ള സംരംഭങ്ങൾക്കായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെ പുറപ്പെടുവിച്ച 200 കോടി രൂപയുടെ കടപ്പത്രങ്ങൾക്ക് 2 മിനിറ്റിനുള്ളിൽ പൂർണ്ണമായ ഓഫറുകൾ വന്നെത്തി. 1 മണിക്കൂറായപ്പോൾ ആകെ 1085 കോടി രൂപയുടെ വാഗ്ദാനം ലഭിക്കുന്ന നിലയിൽ നിക്ഷേപകരുടെ എണ്ണം വർദ്ധിച്ചു. ലക്നൌ ബോണ്ടുകളിൽ  26 കോടി രൂപ തങ്ങൾ തന്നെ നിക്ഷേപിക്കുമെന്ന കേന്ദ്ര പാർപ്പിട നഗര മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം ഈ ബോണ്ടുകളുടെ വശ്യത കാര്യമായി ഉയർത്തിയെന്നതാണ് വസ്തുത. വികസന കുതിപ്പിനായുള്ള ധനം സമാഹരിക്കാൻ യജ്ഞിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് സഹായകരമായി തീരാവുന്ന ചില അനുഭവങ്ങളാണ് മുകളിൽ പറഞ്ഞത്. കേരളത്തിന്റെ നഗരസഭകൾക്ക് മുനിസിപ്പൽ ബോണ്ട് വഴി വന്നു ചേരാവുന്ന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്നാണ് ഇവ സൂചിപ്പിക്കുന്നത്.